നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നായകനായ നളനെ അവതരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണപാടവത്തെയൊക്കെ ഗദ്യത്തിൽ കണ്ടു. അതിനുശേഷം നായികയായ ദമയന്തിയെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് നായികയുടെ പിതാവായ ഭീമ മഹാരാജാവിനെ അവതരിപ്പിക്കുന്ന ശ്ലോകമായ ആറാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. ശ്ലോകം നേരത്തെ ഡിഗ്രി മലയാളം മെയിൻ പഠിച്ച കുട്ടികൾക്കറിയാം ശ്ലോകം. ഇതിൻ്റെ അന്വയിക്കാനും കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വരും. അപ്പം മലയാളത്തിൻ്റെ ഒരു ഘടനയല്ല സംസ്കൃതത്തിന്. മലയാളത്തിൻ്റെ ഘടന എന്ന് വെച്ചാൽ കർത്താവ് കർമ്മം ക്രിയ എന്നുള്ള ഒരു ഘടനയാണ്. വ്യാകരണമൊക്കെ പഠിച്ചതാണ്. എന്നാൽ സംസ്കൃതത്തിന് ഒരു എന്താണ് ഇംഗ്ലീഷിൻ്റെ ഒക്കെ ഒരു ഘടനയാണ് നമ്മൾ കാണുന്നത്. ഒന്നുകിൽ കർത്താവ് ആദ്യം വരാം, കർമ്മം ആദ്യം വരാം, ക്രിയ ആദ്യം വരാം, അങ്ങനെയുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ക്രിയ എന്താണ്? ഓരോ ശ്ലോകത്തിലും ക്രിയയുണ്ട്, പിന്നെ വിശേഷണങ്ങളാണ് കൂടുതലും അതിനകത്തുള്ളത്. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അറിയാൻ പറ്റാത്ത, അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള പദങ്ങളുടെ അർത്ഥങ്ങൾ എഴുതി വയ്ക്കുക. കൂടാതെ ശ്ലോകങ്ങൾ ഒരു ബുക്കിലോട്ട് എഴുതിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം. ആകാംക്ഷാം ആശ്രിതാനാം അനുദിവസമസോ പൂരയൻ വൈരി വീരാൻ ആകെ തൻ ആയുധാന ഉരവെറും ഇരയാക്കി ചമച്ച് ആത്തധൈര്യം ആകമ്രാം കീർത്തിലക്ഷ്മിയും അവനിയിൽ മുഴുവൻ ചേർത്ത് അമന്താനുരാഗൈ സാഗം ദാരൈ അരമദ നഗരേ കുണ്ടിനെ ഛണ്ഡധാമ. ഇവിടെ അരമദ എന്നുള്ളതാണ് ക്രിയ, രമിച്ചു, വസിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്താണെന്ന് നോക്കാം. ആരാണ് രമിച്ചത്, വസിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഭീമ മഹാരാജാവിൻ്റെ വർണ്ണനയാണ് തുടർന്നും ഈ ശ്ലോകത്തിലും കാണുന്നത്. ആകാംക്ഷാം ആഗ്രഹത്തെ ആശ്രിതാനാം ആശ്രിതന്മാരുടെ തന്നെ ആശ്രയിക്കുന്നവരുടെ ആഗ്രഹത്തെ അനുദിവസം ദിവസം തോറും പൂരയൻ പൂരിപ്പിക്കുക എന്ന് കേട്ടിട്ടില്ലേ, നിറയ്ക്കുക, സാധിച്ചു കൊടുക്കുക. പൂരയൻ സാധിച്ചു കൊടുത്തുകൊണ്ട് വൈരി വീരാൻ ശത്രുവീരന്മാരെ, വൈരി ശത്രു, ശത്രുവീരന്മാരെ എന്ത് ചെയ്തു? ഉരപെറും, ഉരപെറും എന്ന് വെച്ചാൽ എന്താ, കീർത്തി കേട്ട, പേരുകേട്ട ആയുധാനാം ആയുധങ്ങൾക്ക് ആത്തധൈര്യം ധൈര്യത്തോടുകൂടി ആകമ്രാം മനോഹരിയായ കീർത്തിലക്ഷ്മി, കീർത്തിലക്ഷ്മിയെ എന്താണ് കീർത്തിയാകുന്ന ലക്ഷ്മിയെ അവനിയിൽ മുഴുവൻ, അവനിയിൽ മുഴുവൻ, ഭൂമിയിൽ മുഴുവൻ വ്യാപിപ്പിച്ചിട്ട് അമന്താനുരാഗൈ ഉദാരൈ ദാരൈ സാഗം അമന്തമായ അനുരാഗത്തോടുകൂടിയവളും ഉദാരയുമായ ദാര, ദാര ഭാര്യ, ഭാര്യയോടുകൂടി അരമദ രമിച്ചു ചണ്ഡധാമ, ചണ്ഡധാമ ചണ്ഡമായ തീവ്രമായ തേജസ്സോടുകൂടിയ. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ അന്വയം പറയുന്നത്? ചണ്ഡധാമ അസൗ, അങ്ങനെയാണ് നമ്മൾ അന്വയിക്കാൻ എടുക്കേണ്ടത്. തീവ്രമായ തേജസ്സോടുകൂടിയ അസൗ, ആരാ ഇവിടെ? ഭീമ മഹാരാജാവ്. ചണ്ഡധാമ അസൗ, തീവ്രമായ തേജസ്സോടുകൂടിയ ഈ ഭീമ മഹാരാജാവ് എന്താണ് ചെയ്തത്? ആശ്രിതാനാം ആകാംക്ഷാം അനുദിവസമസൗ പൂരയൻ, ആശ്രിതന്മാരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുന്നവനായി. വൈരി വീരാൻ ഉരവെറും തൻ ആയുധാനാം ഇരയാക്കി ചമച്ച് ആത്തധൈര്യം ശത്രുവീരന്മാരെ കീർത്തി കേട്ട തൻ്റെ ആയുധങ്ങൾക്ക് ഇരയാക്കി തീർത്തുകൊണ്ട് ആകമ്രാം കീർത്തിലക്ഷ്മിയും അവനിയിൽ മുഴുവൻ ചേർത്ത് മനോഹരിയായ കീർത്തിലക്ഷ്മിയെ ഭൂമി മുഴുവൻ പരത്തിക്കൊണ്ട് അമന്താനുരാഗൈ ഉദാരൈ ദാരൈ തീവ്രമായ അമന്തമായ തീവ്രമായ അനുരാഗത്തോടു കൂടിയവളായ ഉദാരശീലയുമായ തൻ്റെ ഭാര്യയോടുകൂടി കുണ്ഠിനെ നഗരെ, കുണ്ഠിന നഗരത്തിൽ അരമദ രമിച്ചു. ഇതാണ് പദ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭീമൻ്റെ ആശ്രിതവാത്സല്യമുണ്ട്, വീരപരാക്രമമുണ്ട്, കീർത്തിശാലിത്വം, പിന്നെ അദ്ദേഹത്തിൻ്റെ സൗഭാഗ്യങ്ങളെയൊക്കെ ഈ ശ്ലോകത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ധാര എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. എന്താണ് അപ്പം അങ്ങനെയുള്ള ഭീമ മഹാരാജാവ് എന്ത് ചെയ്തു? ആകാംക്ഷാം ആശ്രിതാനാം അനുദിവസം അസോ പൂരയൻ വൈരിവീര ആകെ തൻ ആയുധാന ഉരവെറും ഇരയാക്കി ചമച്ചാത്ത ധൈര്യം ആകമ്രാം കീർത്തിലക്ഷ്മിയും അവനിയിൽ മുഴുവൻ ചേർത്ത് അമന്താനുരാഗേ സാഗം ധാരൈരുരാധാരൈ അരമദാനഗരേ കുണ്ഠിനെ ചണ്ഡധാമ. ഭീമ മഹാരാജാവിൻ്റെ വർണ്ണനയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീർത്തി ലോകം മുഴുവൻ എന്താണ് വ്യാപിപ്പിച്ചു. അതോടൊപ്പം അദ്ദേഹം എന്താണ് തന്നെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്തു. പിന്നെ ശത്രു വീരന്മാരെ മുഴുവൻ കാലപുരിക്ക് തൻ്റെ വേർത്തിവേട്ട വേരുകേട്ട ആയുധങ്ങൾക്ക് ഇരയാക്കി. അങ്ങനെ ഉദാരയും ധാരശീലയുമായിട്ടുള്ള തൻ്റെ ഭാര്യയോടുകൂടി കുണ്ഠിന നഗരത്തിൽ അദ്ദേഹം രമിച്ചു. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നോക്കാം. സപ്താംഭോരാശിചുഴും ധരണിയെ മുഴുവൻ കാത്തു സാമ്രാജ്യലക്ഷ്മി അത്യാനന്ദേനെ പൂജിച്ച് അനുദിവസമിരിക്കും ധരാബാലമൗലേ ചിത്രം പുത്രാഭിധാനം നിറമുടയ പദാർത്ഥാന്തരം കന്ത കാണാൻ ഉദ്വേലാകാഭിചിന്ത ഹൃതിപദം അഗരോദാർത്തി ആപാദയന്തി. സപ്താംഭോരാശി, സപ്ത രാശി, എന്താ രാശി കൂട്ടമാണ്, അമ്പസ് ജലമാണ്. സപ്താംഭോരാശി ഏഴ് സമുദ്രങ്ങൾ. സപ്താംഭോരാശി ചൂഴും ധരണിയെ, സപ്താംഭോരാശി ഏഴ് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയെ മുഴുവൻ എന്താണ് മുഴുവൻ കാത്തു സാമ്രാജ്യലക്ഷ്മി, അതേ കാത്ത് സംരക്ഷിച്ച് സാമ്രാജ്യലക്ഷ്മിയെ തൻ്റെ ഏഴ് സമുദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഇതാണ് ഇവിടെ ആദ്യത്തെ പദത്തിൽ എന്താണ് ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. സപ്താംഭോരാശിചൂഴും ധരണിയെ മുഴുവൻ കാത്തു സാമ്രാജ്യലക്ഷ്മി അത്യാനന്ദേര പൂരിച്ച് അനുദിവസമിരിക്കും. വളരെ അത്യാനന്ദത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി പൂരിച്ച് നിറച്ച് അനുദിവസമിരിക്കും, ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ധരാപാലൻ, ധരാപാലൻ ധരയെ പാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ, കാക്കുന്നവൻ രാജാവ്. മൗലേ, മൗലേ മൗലിക്ക് അലങ്കാരമായവൻ, ശിരോഅലങ്കാരമായവൻ ആയിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? ചിത്രം പുത്രാഭിധാനം നിറമുടയ പദാർത്ഥാന്തരം ഹന്ത കാണാൻ. ചിത്രം വളരെ വിചിത്രമായിട്ടുണ്ട്, എല്ലാ വിശേഷങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷെ എന്താണ് പുത്രാഭിധാനം? ആർക്കാണ്? ഈ മൗലേ, ഈ രാജശ്രേഷ്ഠന്, ഈ രാജാവിന് എന്ത് സംഭവിച്ചു? പുത്രാഭിധാനം, പുത്രൻ എന്ന പേരോടുകൂടിയ പദാർത്ഥാന്തരം, പദാർത്ഥ വിശേഷം. ഉദ്വേല കരകവിഞ്ഞ, കാബി ചിന്ത, കാബി എന്ന് വെച്ചാൽ ഒന്ന്, ഒരു ചിന്ത. ആർത്തിം ആപാദയന്തി, ആർത്തി ദുഃഖം, ആപാദയന്തി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉളവാക്കി. കുട്ടികളില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, ഹൃദയത്തിൽ. പദം അഗരോദ്, സ്ഥാനം പിടിച്ചു. മക്കളില്ല, എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, പക്ഷേ മക്കളില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. സപ്ത സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയെ മുഴുവൻ പരിപാലിച്ച് സാമ്രാജ്യലക്ഷ്മിയെ വളരെ അത്യാനന്ദത്തോടുകൂടി നിറച്ചുകൊണ്ട് ദിവസവും ഇരിക്കുന്ന, അനുദിവസം ദിവസവും ഇരിക്കുന്ന ആ രാജശ്രേഷ്ഠന് പുത്രൻ എന്ന പേരോടുകൂടിയ ഒരു പദാർത്ഥ വിശേഷം കാണാഞ്ഞ് ആ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖമുളവാക്കിക്കൊണ്ട് സ്ഥാനം പിടിച്ചു. അത് വളരെ ആശ്ചര്യവും കഷ്ടവുമാണ്. കാരണം എന്താണ്? അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട്, പക്ഷേ മക്കളില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. ഭീമ മഹാരാജാവിന് മക്കളില്ലാത്ത ആ ദുഃഖത്തെയാണ് ഈ ശ്ലോകത്തിൽ കവി പറഞ്ഞിരിക്കുന്നത്. സത്താംഭോരാശി ചുഴും ചൂഴും ധരണിയെ മുഴുവൻ കാത്തു സാമ്രാജ്യലക്ഷ്മിയും അത്യാനന്ദേനെ പൂരിച്ച് അനുദിവസമിരിക്കും ധരാപാലമൗലേ. ചിത്രം പുത്രാഭിധാനം നിറമുടയ പദാർത്ഥാന്തരം ഹന്ത കാണാൻ ഉദ്വേലാകാഭി ചിന്ത ഹൃതിപദം അകരോദാർത്തിം ആദ ആപാദ എന്തി. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അപുത്ര പുത്രീയെന്നഥ നൃപതി ആരാധ്യദമനം തപോരാശീം തസ്യ പ്രചുര കരുണാഭാര വിഭാവാൽ മഹീയോഷഭൂഷാൻ സപതി ദമയന്തീതി സുതാം ദമം ദാന്തം ലോഭ തദനു ദമനം ചാപി തനയാൻ. അപുത്ര പുത്രീയെന്നഥ നൃപതി ആരാധ്യദമനം, ആരുടെ അനുഗ്രഹത്തിന്? ആരാധ്യനായിട്ടുള്ള ദമനം, ദമന മഹർഷിയുടെ തപോരാശീൻ തസ്യ പ്രചുര, തപോസ് തപോബലം കൊണ്ട്, തപസ്സിൻ്റെ രാശി, രാശി കൂട്ടം ആണ് അല്ലേ. നമ്മൾ സപ്തോംഭോരാശി എന്ന് കണ്ടു അല്ലേ, അത് എന്താണ്? ജലത്തിൻ്റെ കൂട്ടം. ഇതെന്താണ്? തപസ്സിൻ്റെ കൂട്ടമാണ്. തപസ്സിൻ്റെ കൂട്ടത്തിന്, തപോബലത്തിന് ഉടമയായിട്ടുള്ള ദമന മഹർഷിയുടെ അനുഗ്രഹത്താൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അഥ അനന്തരം അപുത്ര നൃപതി, പുത്രന്മാരില്ലാത്ത, കുട്ടികളില്ലാത്തതായിട്ടുള്ള ഈ രാജാവ് പുത്രീയൻ, പുത്രന്മാരെ വേണമെന്ന് ആഗ്രഹിച്ചു. പുത്രീയൻ, പുത്രന്മാരെ വേണമെന്നുള്ള ആഗ്രഹം. തസ്യ തസ്യ അദ്ദേഹത്തിൻ്റെ പ്രചുര കരുണാഭാര വിഭാവാൽ, പ്രചുരമായ കരുണാഭാരം, കരുണ ദയയാണ്, ദയയുടെ ദയയാകുന്ന സമ്പത്ത് കൊണ്ട്. സപതി സപതി വേഗത്തിൽ. മഹീയോഷാംഭൂഷ ഭൂമിയിലെ സ്ത്രീജനങ്ങൾക്ക്, യോഷഭൂഷ യോഷഭൂഷ എന്ന് വെച്ചാൽ അലങ്കാരമാണ്, യോഷ സ്ത്രീയാണ്. മഹി ഭൂമി, മഹീയോഷഭൂഷ ഭൂമിയിലെ സ്ത്രീജനങ്ങൾക്ക് ആഭരണമായ ദമയന്തീം ഇതി സുതാം, ദമയന്തി എന്ന് പേരോടുകൂടിയിട്ടുള്ള പുത്രി, സുതാം പുത്രി. ദമയന്തി എന്ന് വെച്ചാൽ ദമം ശീലിച്ചവൾ, അടക്കം ശീലിച്ചവൾ. ദമയന്തി ഇതി സുതാം, ദമയന്തി എന്ന് പേരോടുകൂടിയ പുത്രിയും. തദനു അനന്തരം ദമം ദാന്തം ദമനം, ദമനൻ ദമന മഹർഷിയുടെ അനുഗ്രഹത്താൽ ദമയന്തി എന്ന് പറയുന്നൊരു പുത്രിയും, ദമം ദാന്തം ദമനം എന്നിങ്ങനെയുള്ള മൂന്ന് പുത്രന്മാരും. തനയാൻ ച പുത്രന്മാരെയും ലേഭേ ലഭിച്ചു നേടി. അപ്പോൾ അടുത്ത ഇതിൽ എന്താണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ദമന മഹർഷിയുടെ അനുഗ്രഹ നിമിത്തം ഭീമ മഹാരാജാവിന് ദമയന്തി എന്ന് പറയുന്ന പുത്രിയും ഒപ്പം ദമൻ ദാന്തൻ ദമനൻ എന്ന മൂന്ന് പുത്രന്മാരും ഉണ്ടായി. പുത്രീയൻ എന്ന് വെച്ചാൽ പുത്രം ആത്മന ഇച്ഛേദീതി എന്നാണ് അർത്ഥം. പുത്രീയൻ, പുത്രനെ തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന് വിഗ്രഹം. തപോരാശി, രാശിഭൂതമായ തപസ് എന്ന് തോന്നിക്കുന്നവൻ. രാശി എന്ന് വെച്ചാൽ കൂട്ടം എന്നാണ് അർത്ഥം. തപോരാശി സപ്താംഭോരാശി എന്നൊക്കെ നമ്മൾ പദം കണ്ടതാണ്. ഇന്നൊരു ശ്ലോകം വായിക്കാം. അപുത്ര പുത്രീയെന്നഥ നൃപതി ആരാധ്യദമനം തപോരാശീൻ തസ്യ പ്രചുര കരുണാഭാര വിഭവാൽ മഹീയോഷാംഭൂഷാം സപതി ദമയന്തീതി സുതാ ദമം ദാന്തം ലോഭേ തദനു ദമനം ചാപി തനയാൻ. അടുത്ത പത്താമത്തെ ശ്ലോകമാണ്. ആകസ്മാത് ഉന്മീലയ മൃദുഹസിത മാധുര്യ സുഭഗ അപത്യാനാം പശ്യൻ അനുദിവസം ആസ്യനിതരാം അപാരം ഹർഷാക്കേ ഹരികയ സമോഭൂപതി രസാവകൂപാരേ മജ്ജൻ നയനാഘോഹ ഹന്ത ദിവസാൻ. ആകസ്മാത് പെട്ടെന്ന് യാദൃച്ഛികമായി ഉന്മീലയൻ ഉന്മീലനം ചെയ്യുക വികസിക്കുന്ന മൃദുഹസിത മധുര സുഭഗാൻ പുഞ്ചിരിയുടെ മാധുര്യം കൊണ്ട് സുഭഗമായ സുന്ദരമായ അപത്യാനാം അസ്യാനി പുത്രന്മാരുടെ പുത്രരുടെ മുഖങ്ങളെ അസ്യാനി മുഖങ്ങളെ പശ്യൻ പശ്യൻ എന്ന് വെച്ചാൽ എന്താണ് കാണുക കണ്ടിട്ട് അപാരം പാരമില്ലാത്ത മറുകരയില്ലാത്ത ഹർഷാഖ്യേ ഹർഷം എന്ന പേരോടുകൂടിയ ഹരിഹയ സമഭൂപതി ദേവേന്ദ്രതുല്യനായ രാജാവായി മാറി അകുബാരേ സമുദ്രത്തിൽ അകുബാരം സമുദ്രമാണ് മജ്ജയൻ മുങ്ങിയവനായി മുഴുകിയവനായി അനഘ ശ്രേഷ്ഠമായ ദിവസാൻ ദിവസങ്ങളെ തനയത് നയിച്ചു ഇവിടെ നയിച്ചു എന്നുള്ള എങ്ങനെയാണ് ദിവസങ്ങളെ ദിവസാൻ തനയത് ദിവസങ്ങളെ നയിച്ചു എങ്ങനെയാണ് ഹരിഹയ സമ അനഘ അസൗഭൂപതി ദേവേന്ദ്രതുല്യനും ശ്രേഷ്ഠനുമായ ഈ രാജാവ് അസൗഭൂപതി ആകസ്മാത് ഉന്മീലയൻ മൃദുഹസിത മാധുര്യ സുഭഗാൻ പെട്ടെന്ന് വിടരുന്ന പുഞ്ചിരിയുടെ മാധുര്യം കൊണ്ട് സുന്ദരമായ അപത്യാനാം അസ്യാനി സന്താനങ്ങളുടെ മുഖങ്ങളെ അനുദിവസം നിതരാം പശ്യൻ എല്ലാ ദിവസവും ഏറ്റവും കാണുന്നവനായി അപാരം ഹർഷാഖ്യേ അകൂപാരേ മറുകരയില്ലാത്ത സന്തോഷമാകുന്ന സമുദ്രത്തിൽ മജ്ജയൻ മുങ്ങുന്നവനായി ദിവസാൻ അനയത് എന്ന് വെച്ചാൽ ദിവസങ്ങളെ നയിച്ചു ആകസ്മാത് ഉന്മീലയൻ മൃദുഹസിത മാധുര്യ സുഭഗ അപത്യാനാം പശ്യൻ അനുദിവസം അസ്യാൻ നിതരാം അപാരം ഹർഷാഖേ ഹരിഹയ സമോഭൂപതി രസാവകൂപാരേ മജ്ജൻ നയന അഘോഹന്ത ദിവസാൻ പുത്രലാഭം കൊണ്ട് രാജാവ് സന്തുഷ്ടനായ കാര്യമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് ഓരോ ദിവസവും കുട്ടികളുടെ ചിരി അല്ലേ കാരണമില്ലാതെ പെട്ടെന്ന് ചിരിക്കുന്നത് ശിശുക്കളുടെ സഹജ സ്വഭാവമാണ് ആലസ്യ ദന്ത മുഗളാനി എന്ന് ഒരു ശ്ലോകം നമുക്ക് ശാകുന്തളത്തിലുമുണ്ട് കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട് ശിശുക്കളുടെ സഹജമായ ഭാവം വർണ്ണിക്കുന്നത് നമുക്കിവിടെ ഓർക്കാം ചിരി കൊണ്ട് ശോഭിച്ച സുന്ദരമായ എന്താണ് മക്കളുടെ വദനങ്ങൾ കണ്ടുകൊണ്ട് രാജാവ് അതിരറ്റ സമുദ്രത്തിൽ എന്താണ് സീമയില്ലാത്ത അതിരില്ലാത്ത സന്തോഷമാകുന്ന സമുദ്രത്തിൽ മുങ്ങിത്താന്നു വളരെ സൂക്ഷ്മമായിട്ടുള്ള കുട്ടികളുടെ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചിരിക്കുന്നു അല്ലേ കുട്ടികൾ എപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് കാരണമൊന്നുമില്ലാതെ ചിരിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം ആ തരത്തിൽ സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചിരിക്കുന്നതിനാൽ സ്വഭാവോക്തി എന്ന് പറയുന്ന അലങ്കാരമാണ് ഇവിടെയുള്ളത് സൂക്ഷ്മ സ്വഭാവം വർണ്ണിച്ചാൽ സ്വഭാവോക്തിയ ഹർഷാഖ്യേ അകൂപാരേ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രൂപക അലങ്കാരവും നമുക്ക് ഇവിടെ പറയാവുന്നതാണ് ഇനി അടുത്ത എന്താണ് പുത്രീം അത്യന്തരമ്യ അരമണിയുമണിഞ്ഞന്തികേ സഞ്ചരന്തീം പുത്രാനപ്യാത്ത മോദം മടിയിലുടൻ ചേർത്തു പേർത്തും പുണർന്നും എത്തും പുത്തൻമരന്തം തടവിന മുഖപത്മങ്ങളെ പാർത്തുപാർത്തും ചിത്തേ കൊള്ളാഞ്ഞു മോദപ്രചുരിമ ധരണീപാലനേറ്റം വലഞ്ഞാൻ പുത്രീം അത്യന്ത രമ്യ അരമണിയുമണിഞ്ഞ് അരമണി അരമണി അരിഞ്ഞാണം അരിഞ്ഞാണ് അണിഞ്ഞുകൊണ്ട് അന്തികേ സഞ്ചരന്തി അന്തികേ സമീപത്ത് സഞ്ചരിക്കുന്നവളായ ആരാണ് സഞ്ചരിക്കുന്ന അന്തരമ്യാം പുത്രിയും അതിസുന്ദരിയായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള പുത്രിയും പുത്രിയെയും പുത്രാൻ അഭി പുത്രന്മാരെയും അഭി നമ്മൾ ഓർത്താണ് എന്താണ് അഭി ഒരു അവ്യയമാണ് അഭ്യയം എന്ന് വെച്ചാൽ എന്താണ് എന്താണ് ശബ്ദത്തിൻ്റെ നമ്മൾ വ്യാകരണത്തിൽ പഠിച്ചതാണ് അവ്യയം എന്ന് വെച്ചാൽ ചേർക്കുന്നതാണ് വാചക പോലെയുള്ള ഒരു പൂർണ്ണമായ അർത്ഥമില്ല പക്ഷേ രണ്ട് വാചക ശബ്ദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ അഭി എന്ന് പറയുന്നത് എന്നുള്ളത് തന്നെയാണ് പുത്രന്മാരെയും പുത്രാനബി, ആത്തമോദം മടിയിലുടൻ ചേർത്തും വർദ്ധിച്ച സന്തോഷത്തോടെ മടിയിലുരുത്തി പേർത്തും പുണർന്നും വീണ്ടും ആശ്ലേഷിച്ചും എത്തും പുത്തൻ മരന്തം തടവിന മുഖപത്മങ്ങളെ പാർത്തും വർദ്ധിച്ച തരത്തിലുള്ള പുതിയ മരന്തം, മരന്തം തേനാണ്, തേൻ തുളുമ്പുന്നതായിട്ടുള്ള മുഖാരവിന്ദങ്ങളെ, മുഖപത്മങ്ങളെ, മുഖ താമരകളെ വീണ്ടും വീണ്ടും നോക്കി, പാർത്തും പാർത്തും വീണ്ടും വീണ്ടും നോക്കി. മോദപ്രചുര്യമ സന്തോഷമാകത്തിൻ്റെ ആധിക്യം ചിത്തെ കൊള്ളാഞ്ഞ്, സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ വർദ്ധിച്ചതിനാൽ അത് മനസ്സിൽ കൊള്ളാഞ്ഞ്. ധരണീപാലനേറ്റം വലഞ്ഞാൻ, ആ സന്തോഷത്തെ മനസ്സിൽ എന്താണ് നിർത്താൻ കഴിയാതെ ആ ധരണീപാലൻ, ആ രാജാവ്, ധരണിയെ പാലിക്കുന്നവനായ, ഭൂമിയെ പാലിക്കുന്നവനായ ആ ഭീമ മഹാരാജാവ് വലഞ്ഞാൻ എന്നുവെച്ചാൽ എന്താ പരവശനായി, ആ സന്തോഷാധിക്യത്തിൽ അദ്ദേഹം പരവശനായി മാറി. കുട്ടികളുമായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെ സന്തോഷപൂർണമായിട്ടുള്ള ജീവിതമാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. പുത്രിയും അത്യന്തരമ്യ അരമണിയുമണി ഞന്തികേ സഞ്ചരന്തിയും പുത്രാനപ്യാത്തമോദം മടിയിലുടൻ ചേർത്തുപേർത്തും പുണർന്ന് എത്തും പുത്തൻ മരന്തം തടവിന മുഖപത്മങ്ങളെ പാർത്തു പാർത്തു ചിത്തേ കൊള്ളാഞ്ഞു മോദപ്രചുരിമ ധരണീപാലനേറ്റം വലഞ്ഞാൻ. പുത്രലാളനം കൊണ്ട് രാജാവിനുണ്ടായ സന്തോഷത്തെയാണ് കവിയുടെ വർണ്ണിക്കുന്നത്. പിതാവ് പുത്രന്മാരെ ലാളിക്കുന്നതിൻ്റെ സൂക്ഷ്മ ചിത്രം ഇവിടെയും ഉള്ളതുകൊണ്ട് സ്വഭാവോക്തി വേണമെങ്കിൽ ഇവിടെ പറയാവുന്നതാണ്. മോദപ്രചുരിമ ചിത്തത്തിൽ കൊള്ളുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അധികം അലങ്കാരം അത് നമുക്കിവിടെ പറയാം. അടുത്ത ശ്ലോകം നോക്കാം. ചാതുര്യം പൂണ്ട് കിഞ്ചി ചപലത തിരളും ശൈശവാചേഷ്ടിതം കൊൺ അതന്വാനാനിതാന്തം ജനയിതും അരമിത ആനന്ദ ഇന്ദീവരാക്ഷി ജാതോല്ലാസം ജനാനാമഭി നയനഫലം ചേർത്തു തസ്യാ നഗരാം പൈതൃർഭി സാ വളർന്നാൾ മിഥിലയിൽ അവനീപുത്രി പണ്ടെന്ന പോലെ. അത് അനോട്ടേഷൻ ചോദിക്കാറുണ്ട്. പൈതൃർഭി സാ വളർന്നാൽ മിഥിലയിൽ അവനീപുത്രി പണ്ടെന്ന പോലെ ചാതുര്യം പൂണ്ട്, ചാതുര്യം ചതുരത സാമർഥ്യമാണ്, സാമർഥ്യത്തോടുകൂടി കിഞ്ചിത് ചപലത തിരളും അല്പം ചാപല്യത്തോടുകൂടിയ ശൈശവാചേഷ്ടിതം ബാലലീല അല്ലേ, കുട്ടികൾക്കുള്ള ലീലകൾ ആതന്വാന, ആതന്വാന എന്ന് വെച്ചാൽ ഉണ്ടാക്കി, ഉണ്ടാക്കിക്കൊണ്ട് ജനയിതു, ജനയിതു അച്ഛന്, ജനിച്ച് ജനിപ്പിച്ചാൾ അച്ഛൻ, അച്ഛന് ഇന്ദീവരാക്ഷി, ഇന്ദീവനം താമരയാണ്, താമരയുടെ കണ്ണോടുകൂടിയവൾ ആരോ അവൾ, ഇന്ദീവരാക്ഷി കണ്ണ്, ഇന്ദീവരാക്ഷി ജാതോല്ലാസം, ജാതമായ ഉല്ലാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജനാനാം ജനങ്ങൾക്ക് നയനഫലം നയന സാഫല്യം തസ്യ നഗരാം ആ നഗരത്തിലെ, തസ്യ നഗരാം ജനാന ആ നഗരത്തിലെ ജനങ്ങൾക്ക് നയനഫലം നയന സാഫല്യം ഉണ്ടാക്കി. എന്താണ് അർത്ഥം? വളരെ സാമർഥ്യത്തോടുകൂടിയ ഈ ബാലിക ബാലചാബല്യം കൊണ്ട് ബാലലീലകളാൽ നടക്കുന്നവളായ ഈ ദമയന്തിയുടെ കണ്ണുകളെങ്ങനെയാണ്? താമര ഇതൽ പോലെ സുന്ദരമായ കണ്ണോടുകൂടിയ പൈതൃഭി അച്ഛന് എല്ലായ്പ്പോഴും അമിതാനന്ദം നൽകി. അതുപോലെ തന്നെ ആ നഗരത്തിലെ ജനങ്ങൾക്ക് ഉല്ലാസത്തോടുകൂടിയ നയന സാഫല്യം വരുത്തി. പിന്നെന്താണ്? വൈദർഭി സാ വളർന്നാൾ, അവൾ വളർന്നു. വൈദർഭി വിദർഭ രാജകുമാരി, വിദർഭയിലെ രാജകുമാരിയായിട്ട് അവൾ വളർന്നു. ഏതുപോലെ? മിഥിലയിൽ അവനീപുത്രി പണ്ടെന്ന പോലെ. മിഥില രാജകുമാരി, മിഥിലയിലെ രാജകുമാരി സീതാദേവി എങ്ങനെയാണോ മിഥില രാജകുമാരി ഭൂമിയിൽ വളർന്നത്, അതേപോലെ ഭൂമിയിൽ വൈദർഭി വിദർഭ രാജകുമാരിയും വളർന്നു. പണ്ട് സീത എങ്ങനെയാണോ മിഥിലയിൽ വളർന്നത്. അതേപോലെയാണ് എന്താണ് ദമയന്തിയും വിദർഭ രാജ്യത്ത് ജനങ്ങൾക്ക് നയന സാഫല്യം വളർത്തിക്കൊണ്ടും വളരെ ബാലചാഫല്യത്താൽ കാണുന്നവരുടെ കാഴ്ചയ്ക്ക് സൗന്ദര്യം പകർന്നുകൊണ്ടും വളർന്നത്. ദമയന്തിയെ സീതയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഉപമാ അലങ്കാരം നമുക്കിവിടെ പറയാം. സീതയുടെ ചാരിത്രശുദ്ധിയും സൗന്ദര്യവും ദമയന്തിക്കുണ്ടെന്നും നമുക്ക് കൽപ്പിക്കാനാവും. ചാതുര്യം പൂണ്ട് കിഞ്ചി ചപലത തിരളും ശൈശവാ ചേഷ്ടിതം കൊണ്ട് ആതന്വാനാ നിതാന്തം ജനയിതും അരമിതാ ആനന്ദം ഇന്ദീവരാക്ഷി ജാതോ ഉല്ലാസം ജനാനാമഭി നയനഫലം ചേർത്തു തസ്യാം നഗരാം നഗര്യാം പൈതർഭീ സാ വളർന്ന മിഥിലയിൽ അവനീപുത്രി പണ്ടെന്ന പോലെ. അടുത്തത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് അടുത്ത ശ്ലോകം. ഉരപെരുകിന് പുത്രന്മാരിലേറ്റന്തദാനി നരപതി ദമയന്തി ലാളയാമാസ ബാല ജഗതി തനയഭാജാം പ്രായശോ മാനവാന മകളരിൽ മുകളേറും പക്ഷപാതാതിരേകം. ഉരപെറുകിന, ഉരപെറുക നമ്മൾ നേരത്തെ കേട്ടൊരു വാക്കാണ്, കീർത്തി കേട്ട, പേരു കേട്ട. ഉരപെറുകിന് പുത്രന്മാരിലേറ്റം, പുത്രന്മാരിലേറ്റം പുത്രന്മാരെക്കാൾ കൂടുതലായിട്ട് വർദ്ധിച്ചതായിട്ട്. തദാനീം അപ്പോൾ നരപതി, നരപതി നരന്മാരുടെ പതി, പതി ഭർത്താവ്, ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്ന ആള്, ഇവിടെ ആരാണ്? ഭീമ മഹാരാജാവ്. ദമയന്തീം ലാളയാമാസ ബാല, എന്താണ് ബാലികയായിട്ടുള്ള ദമയന്തിയെ ലാളിച്ചു, ലാളയാമാസ ലാളിച്ചു. രാജാവ് പുത്രന്മാരെക്കാട്ടിലധികമായിട്ട് എന്താരെയാണ്? ദമയന്തിയെ ലാളിച്ചു. പുത്രന്മാരെക്കാൾ കൂടുതലായി ദമയന്തിയാണ് രാജാവ് ലാളിച്ചത്. പിന്നെന്താണ്? ജഗതി തനയഭാജാം പ്രായശോ മാനവാന മകളരിൽ മുകളേറും പക്ഷപാതാതിരേകം. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് ജഗതി? ജഗതി എന്ന് വെച്ചാൽ എന്താണ് ലോകത്തിൽ. തനയഭാജമാനവാന പുത്രന്മാരും, തനയ എന്താണ് പുത്രന്മാരും പുത്രികളും ഉള്ള മനുഷ്യർക്ക്, ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രായശ, പ്രായശ മിക്കവാറും മകളരിൽ മുകളേറും വർദ്ധിക്കും, പെൺമക്കളിൽ, മകളരിൽ മുകളേറും പെൺമക്കളിൽ വർദ്ധിച്ചു. എന്ത്? പക്ഷപാതാതിരേകം, പക്ഷപാതാധിക്യം. പെൺകുട്ടികളോട് അച്ഛന്മാർക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്നത് എന്താണ് ലോകത്ത് നടപ്പുള്ള കാര്യമാണ്. പെൺകുട്ടികളോടായിരിക്കും, പുത്രന്മാരും പുത്രികളും ഉണ്ടെങ്കിൽ അച്ഛന്മാർക്ക് കൂടുതൽ ഇഷ്ടം പെൺകുട്ടികളോടായിരിക്കും, അത് ലോകത്ത് നടപ്പുള്ളതാണ്. ഉരപെരുകുവിന് പുത്രന്മാരിലേറ്റന്തദാനി നരപതി ദമയന്തി ലാളയാമാസ ബാല ജഗതി തനയഭാജാം പ്രായശോ മാനവാന മകളരിൽ മുകളേറും പക്ഷപാതാതിരേകം. പിതാക്കന്മാർക്ക് പുത്രികളോട് കൂടുതൽ വാത്സല്യമുണ്ടാകുന്നത് ലോക സ്വഭാവമാണെന്നാണ് കവി പറയുന്നത്. മാതാക്കൾക്ക് പുത്രന്മാരോടും അല്ലേ, അമ്മമാർക്ക് ആൺകുട്ടികളോടായിരിക്കും കൂടുതൽ വാത്സല്യമുണ്ടാകുന്നത്. ഇത് ഫ്രോയിഡും ഒക്കെ പിൽക്കാലത്ത് നമ്മൾ പറയുന്നതാണ്. അച്ഛന്മാർക്ക് പെൺകുട്ടികളോടും അമ്മമാർക്ക് ആൺകുട്ടികളോടുമാണ് കൂടുതൽ സ്നേഹം. ഇത് കാളിദാസനും അദ്ദേഹത്തിൻ്റെ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട്. മഹീപതഹ പുത്രവധോ അഭിദൃഷ്ടി തസ്മന്നീപത്യേന ജഗാമദൃഷ്ടി. എന്താണ്? ഭൂഭൃത്തിനുണ്ട് ആത്മജർ കണ്ണിനെന്നാൽ ആ പൈതൽ തൃപ്തിയടഞ്ഞതില്ല എന്ന ശ്ലോകാർത്ഥത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. എന്താണ് അർത്ഥാന്തരന്യാസമാണ് അല്ലേ? സാമാന്യന്താൻ വിശേഷന്താൻ ബീൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം. രാജാവിന് ദമയന്തിയോടുള്ള ബാലിക അല്ലേ, ആൺകുട്ടികളെക്കാൾ പെൺകുട്ടിയായിട്ടുള്ള ദമയന്തിയോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ലോകത്ത് ഉള്ള ഒരു സംഭവത്തെ കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ് കവി. ലോകത്ത് എന്താണ് അച്ഛന്മാർക്ക് കൂടുതലും എന്താണ് പുത്രന്മാരും പുത്രികളുമുള്ള പിതാക്കന്മാർക്ക് കൂടുതലും പുത്രികളോടായിരിക്കും ഇഷ്ടം എന്നുള്ള ഒരു കാര്യം കൊണ്ട് സമർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അർത്ഥാന്തരന്യാസമാണ് അലങ്കാരം. സാമാന്യന്താം വിശേഷന്താം ഇവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം. അത്രയും നോക്കുക നിങ്ങൾ ശ്ലോകം ശരിയെന്നാ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ തന്നെ ഇടണം. എവിടെയെങ്കിലും വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ പറയുക.